Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
അവരുടെ ചിന്താഗതിയിലായിരുന്നു കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക, കാമ്യ നിഷിദ്ധമുള്ള നിഷിദ്ധം അരുതാത്തത് അതെല്ലാം വൃത്തികാര്യമാണ് അരുതാത്തത് ഒഴിവാക്കുക. അപ്പൊ അതിന്റെ ദോഷങ്ങളൊന്നും വരത്തില്ല. കാമ്യം സ്വർഗത്തിൽ മറ്റും ആഗ്രഹിച്ചിരുന്നു, എന്തെങ്കിലും ഫലത്തെ ആഗ്രഹിച്ചിരുന്നു പ്രവൃത്തികൾ അത് ഒഴിവാക്കുക. ഇവിടെ വിശേഷിച്ച് വൈദികമായ കർമ്മങ്ങളാണ്. കർമ്മങ്ങൾ വൈദികമായാലും ലൗകികമായാലും അതിന്റെ സ്വഭാവത്തിന് മാറ്റമില്ല. വൈദികമേ ഉള്ളു നിഷിദ്ധവും കാമ്യവും, ലൗകികമായിട്ടുണ്ട് കാമ്യവും നിഷിദ്ധവും. ലൗകികമായ കർമ്മങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചിരുന്ന പ്രവൃത്തികൾ, സ്വാർത്ഥമായ പ്രവൃത്തികൾ, അതിനുപേക്ഷിക്കുക. നിഷിദ്ധമാണ് ഉപേക്ഷിക്കുക. കേൾക്കുമ്പോൾ വളരെ സരളമാണെന്ന് തോന്നും, ആർക്ക് സ്വീകാര്യമായ കാര്യം. ഇത് രണ്ടും ഒഴിവാക്കുക. ഇനി എന്താണ് രണ്ടും ഒഴിവാക്കൽക്ക് വിശേഷിക്കുന്ന കർമ്മം? നിഷിദ്ധമായ ഒഴിവാക്കുന്നു, സ്വാർത്ഥപരമായതിനെ ഒഴിവാക്കുന്നു. അപ്പോൾ വിശേഷിക്കുന്നത് വൈദികമായിട്ടാണ് നിത്യകർമ്മങ്ങൾ. മീമാംസയുടെ കുമാരലഭട്ടന്റെ മീമാംസയിൽ മുഖ്യം കുമാരലഭട്ടനാണ് ഭാട്ടമതം എന്ന് പറയുന്നത്. അനുസരിച്ച് നിത്യകർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ പ്രത്യേകമായി ദുഃഖം, ചെയ്താൽ പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. ലൗകികമായിട്ടാണെങ്കിൽ സാധനങ്ങൾ വരാറുണ്ട്, സൽപ്രവൃത്തി ചെയ്യുക, നിങ്ങളത് ഒന്നും ആഗ്രഹിക്കാതെ ചെയ്യുക, നിസ്വാർത്ഥമായി ചെയ്യുവാണ്, സ്വാർത്ഥതയില്ലാതെ ചെയ്യുക. സ്വാർത്ഥതയില്ലാതെ ചെയ്യുന്ന പ്രവൃത്തികൾ അപ്പൊ സ്വാർത്ഥതയില്ലാത്ത ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുമ്പോൾ പരാർത്ഥമായി ചെയ്യുന്ന പ്രവൃത്തികൾ, സ്വാർത്ഥതയില്ല എന്ന് പറഞ്ഞാൽ പരാർത്ഥത, അങ്ങേർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, സ്വകർമ്മങ്ങൾ, അത് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ആയത്നദേവ, മറ്റൊന്നിന്റെ ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും ഈ ശരീരനാശത്തോടുകൂടി മോക്ഷം സംഭവിക്കുന്നു. ഇത് സാധാരണ നമുക്ക് ശരീരം തരുന്ന കാര്യം, നിസ്വാർത്ഥമായി പ്രവർത്തിക്കുക, ഇങ്ങനെ പ്രവർത്തിച്ചാൽ എനിക്ക് കാമനങ്ങളൊന്നും ഇല്ലല്ലോ, കർമ്മം ഫലത്തെ ഉണ്ടാക്കുന്നില്ല, ഈ ശരീരം ഒഴുകുമ്പോൾ മോക്ഷം, ഇതിനൊന്ന് ശരിക്കും എന്തുകൊണ്ട് കർമ്മ നൈകത്വം, അതിനെ വിശദീകരിക്കുന്നു. മോക്ഷം എന്തുകൊണ്ട് സാധ്യമല്ല, എന്തുകൊണ്ട് അനേകാനിഹി ആരബ്ധ ഫലാനി അനാരബ്ധ ഫലാനി അനേക ജന്മാന്തര വ്രതാനി വിരുദ്ധ ഫലാനി കർമ്മങ്ങൾ സംഭവന്തി. കർമ്മങ്ങൾ എങ്ങനെ ഒരു ജീവൻ സ്ഥിതി ചെയ്യുന്നു, ആരബ്ധ ഫലാനി അനാരബ്ധ ഫലാനി, ആരബ്ധ ഫലമായ കർമ്മങ്ങൾ അങ്ങനെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ശരീരത്തിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു, ഈ ശരീരം സ്വീകരിക്കുന്നതാണ് കർമ്മമായിരുന്ന കർമ്മം, അത് ഫലം കൊടുക്കുന്നു, ആരബ്ധ ഫലം. ആ കർമ്മങ്ങൾ ഫലം കൊടുക്കാൻ തുടങ്ങി ഒക്കെ ശരീരം കിട്ടി. അനാരബ്ധ ഫലാനി, ഇനി എത്രയോ കർമ്മങ്ങളുണ്ട് ഫലം കൊടുക്കാൻ വേണ്ടി. നമുക്ക് അനേക ശരീരങ്ങൾക്ക് ഫലം എന്ന് പറയുന്നത് മുഖ്യമായി ശരീരമാണ്. ഈ ശരീരത്തിന് ഹേതുവായ കർമ്മങ്ങൾ എന്തൊക്കെയാണോ അതിന്റെ ഫലമായി ശരീരം കിട്ടി. പക്ഷെ ഇതുപോലെ അനേക ശരീരങ്ങൾക്കുള്ള കർമ്മങ്ങൾ സഞ്ചിതമായിരിക്കണം. കർമ്മ സംസ്കാരം, കർമ്മ സംസ്കാരം അന്തഃകരണത്തിലിരിക്കുന്നു, സൂക്ഷ്മരൂപത്തിലിരിക്കുന്നു. അവിടെ നിന്ന് അനേക ജന്മാന്തര കർത്താവിനെയും ജന്മം അനന്തമാണ്, അനാദിയായ അനേക ജന്മങ്ങൾ ചെയ്തു ആ കർമ്മങ്ങളിരിക്കുന്നു. അതും വിരുദ്ധ ഫലാണ്. ബ്രഹ്മഹത്യാപാകം ചെയ്താൽ അതിന്റെ പാപഫലം അതിരിക്കുന്നു. ജ്യോതിഷം അനുഷ്ഠിച്ചാൽ സ്വർഗഫലം അതിരിക്കുന്നു. ഇങ്ങനെ വിരുദ്ധ ഫലങ്ങളുള്ള അനേക കർമ്മങ്ങൾ ഒരു ജീവനിരിക്കുകയാണ്. അതിൽ നിന്ന് ഈ ശരീരത്തിൽ നിന്ന് ഹേതുവായ കർമ്മങ്ങളിൽ നിന്നും ഈ ശരീരം കൊടുത്ത് ബാക്കി സഞ്ചിതമായ അനന്ത ശരീരങ്ങൾക്കുള്ള കർമ്മമായിരിക്കും. അതൊക്കെ അനാർത്ഥ ഫലാനാം ഏകസ്മിന് ജന്മനി ഉപഭൂക്ഷ അസംഭവ ശേഷകർമ്മനിമിത്ത ശരീരാരംഭ ഉപപത്തി കർമ്മശേഷ സദ്ഭാവ സിദ്ധിച്ചു അനാർത്ഥ ഫലാനാം ഏകസ്മിന് ജന്മനി ഉപഭൂക്ഷ അസംഭവ കർമ്മം ഉപഭോഗങ്ങളുടെ ക്ഷയിക്കണം. ഈ ശരീരം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ശരീരത്തിന് ഹേതുവായ ആ കർമ്മങ്ങൾ, ആ കർമ്മ സംസ്കാരം നശിച്ചു കഴിഞ്ഞു. പക്ഷേ ഇതുവരെ ഫലം കൊടുക്കാത്ത അനേക കർമ്മ സംസ്കാരങ്ങൾ എങ്ങനെ നശിക്കും? കാരണം കർമ്മം കൂടി പറയുന്നതാണ് കർമ്മം ഉപഭോഗം കൊണ്ട് ക്ഷയിക്കുമെന്നാണ്. ശരി, ഈ ശരീരം കെട്ടി ശരീരത്തിലിരുന്നുകൊണ്ട് അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ, അതുകൊണ്ട് ഈ ശരീരത്തിന് ഹേതുവായിരുന്ന കർമ്മ സംസ്കാരങ്ങൾ നശിച്ചു. പക്ഷെ അനാദിയായ അനന്തമായ കർമ്മ സംസ്കാരങ്ങൾ, അനേക ശരീരത്തിന് ഹേതുവായിരിക്കുന്ന ആ കർമ്മ സംസ്കാരങ്ങൾ ഈ ശരീരത്തിലെ വിഭവങ്ങൾ അങ്ങനെ ക്ഷയിക്കും. ഫലം കൊടുക്കാനും തുടങ്ങിയില്ല, അതിന്റെ ക്ഷയം അസംഭവമാണ്. അതുകൊണ്ട് ശേഷകർമ്മ നിമിത്ത ശരീരാരംഭ ഉപത്തി ശേഷകർമ്മമുണ്ട്. ഇനി അനേക ജന്മങ്ങൾക്കുള്ള ശരീരങ്ങൾക്കുള്ള കർമ്മമുണ്ട്, അതുകൊണ്ട് ശരീരം ഉണ്ടായിരുന്ന തീരും. കർമ്മശേഷ സദ്ഭാവ സിദ്ധിസ്ഥ കർമ്മശേഷം അതുണ്ടായിരിക്കും. അവന്റെ ശരീരങ്ങളുടെ കർമ്മം നശിക്കത്തില്ല. ഇവിടെ സത്കർമ്മങ്ങൾ ചെയ്തു, കാമന ഇല്ലാതെ കർമ്മം ചെയ്തു, അതുകൊണ്ടും ഈ പൂർവകൃതമായ ആ സംസ്കാരം അതുകൊണ്ട് നശിക്കും, അത് നശിക്കത്തില്ല അവൻ ശേഷിയാണ് ഇത്യാദി ശ്രുതി സ്മൃതി ശതേഭ്യ. ഇക്കാര്യങ്ങൾ പറയാൻ നൂറുകണക്കിന് ശ്രുതികളും സ്മൃതികളുമില്ല. ശ്രുതിയിൽ എന്താണ് പറയുന്നത്? ഇവിടെ കർമ്മങ്ങൾ ചെയ്യുന്നവർ, സത്കർമ്മങ്ങൾ ചെയ്യുന്നവർ അതിന്റെ ഫലമായ ശരീരത്തെ സ്വീകരിക്കേണ്ടി വരും. ഉയർന്ന ലോകങ്ങളിൽ പോയി ശരീരത്തെ സ്വീകരിച്ച് എന്തിനുവേണ്ടി? അവബോധത്തിന് വേണ്ടി. അതനുഭവിച്ച് ക്ഷയിച്ചാൽ പൂർവ്വ സംസ്കാരങ്ങൾ അനുസരിച്ച് കൊണ്ട് ശരീരം സ്വീകരിക്കേണ്ടി വരും. ഉപഭോഗം കൊണ്ട് കർമ്മം ക്ഷയിച്ചു കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെ രണ്ടാമതൊരു ശരീരം സംഭവിക്കും? അതിന് സമാനം പറയുന്നു. ശ്രുതി തന്നെ പറയുന്നു പൂർവ്വ സംസ്കാരങ്ങളെ കൊണ്ടേ സംഭവിക്കും. ശരി, ക്ഷയിച്ചത് പോയി, അതിൽ നിന്ന് ശരീരം, പക്ഷെ പൂർവ്വ സംസ്കാരം കൊണ്ട് സംഭവിക്കും. അതിന് സൽക്കർമ്മങ്ങളെല്ലാം ചെയ്ത് കർമ്മത്തെ കൊടുക്കാം, ശരീരത്തെ, ഈ ശരീരധാരണത്തെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. തപശേഷേണ ഗോതം സ്മൃതി പറയും. കർമ്മാഹ ആശ്രമാസ്ത സ്വകർമ്മനിഷ്ഠാഹ പ്രേത്യ കർമ്മഫലമനുഭൂയ തദശേഷേണ വിശിഷ്ട ദേശ ജാതി കുല രൂപ ആയു ശ്രുത വൃത്ത വിത്ത സുഖ മേഘസ ജന്മത്തിൽ അവിടെ പറയും. തദശേഷ എന്നുള്ളതിനെ കുറിച്ച് പറയും. വർണ്ണികൾ ആശ്രമങ്ങൾ എന്നുവെച്ചാൽ സ്വധർമ്മത്തെ പരിപാലിച്ച് ജീവിക്കുന്ന വൈദികൾ, സ്വകർമ്മനിഷ്ഠാഹ വിഹിതമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്നവർ, അവരെ കുറിച്ച് പറഞ്ഞാൽ അവർ കർമ്മങ്ങൾ, ആ കർമ്മ ഫലമായ ശരീരത്തെ സ്വീകരിച്ച് കർമ്മത്തെ അനുഷ്ഠിച്ച് ശരീരത്തെ ഉപേക്ഷിച്ച് വീണ്ടും ശരീരത്തെ സ്വീകരിക്കുന്നു. തദശേഷേണ ാണ് കർമ്മ ശേഷ സദ്ഭാവം എന്ന് പറഞ്ഞു. ഈ ശരീരം ഒടിഞ്ഞാൽ എന്തായാലും വേറെ ശരീരത്തെ സ്വീകരിക്കേണ്ടി വരും. അതിവിടെ നിഷ്കാമകർമ്മം ചെയ്തു എന്ന് വിചാരിച്ച് അടുത്തു വരുന്ന സംസ്കാര ഫലമായ കർമ്മങ്ങളെ ഒഴിവാക്കാൻ സാധ്യമല്ല. ഇത്യാദി ശുദ്ധി സ്മൃതി സദേഭ്യ അവിടെ ചോദിക്കുന്നു. ഇഷ്ട അനിഷ്ട ഫലാനാം അനാരബ്ധാനാം ക്ഷയാർത്ഥാനും നിത്യാനിധി ചെയ്തു പറയുന്നു. നിത്യകർമ്മങ്ങൾ, ഇതിപ്പോ പറയുന്ന നിത്യം എന്ന് ഭക്ഷ്യകാരൻ കർമ്മം എന്ന് പറയുമ്പോൾ വൈദിക കർമ്മങ്ങളാണ്. അതുകൊണ്ട് നിത്യകർമ്മങ്ങളെ കുറിച്ചുകൂടെ ചോദിക്കുന്നു. നിത്യം നൈമിത്യവും കാമ്യം നിഷിദ്ധം. അപ്പൊ നിത്യകർമ്മങ്ങൾ എന്ന് വെച്ചാൽ അത് നിഷിദ്ധമല്ല, കാമ്യമല്ല, രണ്ടും ഉണ്ടാകുന്ന ഉള്ള കർമ്മങ്ങൾ. നമ്മുടെ ഇന്നത്തെ നിസ്വാർത്ഥകർമ്മം, പരാർത്ഥകർമ്മം, സേവ, ഇത് ഇഷ്ടാനിഷ്ട ഫലങ്ങളെയല്ല, അനാരബ്ധമായിരിക്കുന്ന അതിനെല്ലാം ഇത് നശിപ്പിക്കുമല്ലോ, ഇത് ക്ഷയിപ്പിക്കുമല്ലോ. നമ്മൾ ചിന്തിക്കും എന്താണ്? നിഷ്കാമ കർമ്മം കൊണ്ട് ചിത്തശുദ്ധി. ആ ചിത്തശുദ്ധി കൊണ്ട് എന്ത് ചെയ്യുന്നു? ചിത്തശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? കർമ്മ സംസ്കാരങ്ങളെല്ലാം നശിപ്പിക്കുന്നു. ഇനി ശരീരം നൽകാനിരിക്കുന്ന സംസ്കാരങ്ങളെല്ലാം ഇതുകൊണ്ട് എന്തുകൊണ്ട് നശിപ്പിച്ചുകൂടാ? കാരണം നിഷ്കാമ കർമ്മത്തിന്റെ ഫലം ചിത്തശുദ്ധി എന്നാണല്ലോ പറയുന്നത്. അത് സംഭവിക്കാമല്ലോ. അല്ലെങ്കിൽ വൈദികമായ നിത്യകർമ്മങ്ങൾ, അത് പൂർവ്വ സംസ്കാരങ്ങളെല്ലാം നശിപ്പിക്കും, അതാണ് ചിത്തശുദ്ധി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാലോ സംസ്കാരമെല്ലാം നശിച്ചു, ഈ ശരീരവും നശിച്ചു, സ്വാത്മന്യ അവസ്ഥാനം, ജന്മം സ്വീകരിക്കാതിരിക്കുക, മോക്ഷം എന്തുണ്ടായിക്കൂടാ? പറയുന്നു അത് ശരിയല്ല. പറയുന്ന നിത്യകർമ്മങ്ങളെ കുറിച്ചാണ്. നിത്യകർമ്മങ്ങൾ സർവ പുണ്യപാപങ്ങളെയും നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ നിഷ്കാമകർമ്മം പുണ്യപാപങ്ങളെ നശിപ്പിക്കുന്നു, മോക്ഷത്തെ കൊടുക്കുന്നു എന്ന് കരുതുന്നുണ്ടെന്ന് അത് ശരിയല്ല. എന്തുകൊണ്ട്? അത്തരം പ്രത്യേകമായ ശ്രമമാണ്. നിത്യകർമ്മങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞത്? കർമ്മികൾ പൂർവമീമാംസ അവർ പറയുന്നു നിത്യകർമ്മം അനുഷ്ഠിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഫലമില്ല, എന്നുവെച്ചാൽ അത് ശരീര ആരംഭമല്ല, പുതിയൊരു തങ്ങളുടെ കാമനയില്ല. കാമ്യം എല്ലാം ഒഴിവാക്കി, നിഷിദ്ധം ഒഴിവാക്കി, പിന്നീട് ചെയ്യുന്ന കർമ്മങ്ങൾ അത് നിശ്ചയിച്ചൊരു ഫലം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ചെയ്യാതിരുന്നില്ലേ? ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ പാപം ഉണ്ടാവും, പാപഫലമായി ദുഃഖം ഉണ്ടാവും. അതാണ് അക്കരണേ പ്രത്യവായ ശ്രമണ, പ്രത്യവായം ആഗാമി ദുഃഖം. എന്നുവെച്ചാൽ പാപം ദുഃഖത്തിന് കാരണമായി തീരും. അതുകൊണ്ട് നിത്യകർമ്മം ചെയ്യണം. ഇത്രേ അവർ പറയുന്നത്, അല്ലാതെ നിത്യകർമ്മങ്ങൾ ദുരിതക്ഷേപിക്കുന്നു എന്ന് പറയുന്നില്ല. നിഷ്കാമകർമ്മം കൊണ്ട് നമ്മുടെ കർമ്മസംസ്കാരം അത് നശിക്കുന്നില്ല, ശരീരഹേതുവായിരിക്കുന്ന അത് നശിക്കുന്നില്ല. പക്ഷെ ചെയ്യാതിരുന്നു കഴിഞ്ഞാലും പ്രത്യേകമായ സുഗതി അനിഷ്ടം ചെയ്യുക, പ്രത്യേകമായി അതിന്റെ അർത്ഥം അനിഷ്ടമാണ്, ദുഃഖമാണ്, പാപം കൊണ്ട് ദുഃഖം വരും. അതുകൊണ്ടെന്താണ് അവർ പറയുന്നത്, വൈകുന്നേരം നിത്യ അകരണ നിമിത്തസ്യ പ്രത്യവായസ്യ ദുഃഖരൂപസ് ആഗാമിന പരിഹാരാർത്ഥാനി നിത്യാനി നിത്യഭ്യുഗമ അനാരബ്ധ ഫലകർമ്മക്ഷയാത്മാനി. അതുകൊണ്ട് മീമാംസക മതമനുസരിച്ച് ഭാട്ടമുഖമനുസരിച്ചും എന്താ പറയുന്നത്, നിത്യ അകരണ നിമിത്തസ്യ പ്രത്യവായസ്യ, നിത്യം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ദുഃഖം, ദുഃഖരൂപസ് ആഗാമിന അതിന് വരാൻ പോകുന്നില്ല, പരിഹാരാർത്ഥമായി അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിത്യം ചെയ്യുന്നത്. നിത്യകർമ്മം അനുഷ്ഠിക്കാതിരിക്കുന്നാൽ വരാം എന്നുള്ള ഭാവിയുടെ ദുഃഖം അത് ഒഴിവാക്കാൻ വേണ്ടി നിത്യവനെ നിത്യഭ്യുഗമ എന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. പുനാരബ്ധ ഫലകർമ്മക്ഷയാവട്ടാണ്, എന്തായാലും അത് പൂർവ്വ സംസ്കാരങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല. ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ശരീരധാരണത്തിന് ഹേതുവായ സംസ്കാരത്തെ നശിപ്പിക്കത്തില്ല. അതുകൊണ്ട് നിഷ്കാമ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അങ്ങനെ ഒടുവിൽ ശരീരനാശത്തോടുകൂടി മോക്ഷം നേടുക, അത് ശരിയല്ല എന്ന് സിദ്ധാന്തം. എന്നിരുന്നാണ് അനാരബ്ധ കർമ്മക്ഷയാർത്ഥാനി നിത്യാനി കർമ്മാണി തഥാപി അശുദ്ധമേ ലക്ഷ്യതയേഹി അശുദ്ധം. പിന്നെ നിത്യകർമ്മങ്ങൾ ഇനി പൂർവ്വ സംസ്കാരത്തെ നശിപ്പിക്കുന്നതെന്ന് വെച്ചോട്ടെ, നിത്യകർമ്മങ്ങളുണ്ട് അന്ധകർമ്മശുദ്ധി എന്ന് പറയും, അല്ലെങ്കിൽ നിഷ്കാമകർമ്മങ്ങളുണ്ട് അന്ധകർമ്മ ശുദ്ധി എന്ന് പറയും. ഈ അന്ധകർമ്മത്തിന്റെ ശുദ്ധി എന്താണ്? അന്ധകർമ്മത്തിന്റെ ശുദ്ധി അന്ധകർമ്മത്തിന്റെ പാപങ്ങളില്ലാതെ അതാണ് അന്ധകർമ്മ ശുദ്ധി. അതുകൊണ്ട് പാപക്ഷയം സംഭവിക്കണം എന്ന് പറയുകയാണെങ്കിലും ശരി, പാപക്ഷയം സംഭവിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ പുണ്യം എങ്ങനെയാണ് ശരി? കാരണം പുണ്യം പാപത്തെ നശിപ്പിക്കും, പുണ്യം പുണ്യത്തെ നശിപ്പിക്കത്തില്ല. പുണ്യം പുണ്യത്തെ നശിപ്പിക്കുകയാണെങ്കിൽ പുണ്യകർമ്മകാർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഒരു കർമ്മം ചെയ്തിട്ട് അടുത്ത കർമ്മം ചെയ്യുമ്പോൾ പൂർവ്വ പുണ്യം നശിച്ചു, പിന്നാര് പുണ്യകർമ്മം ചെയ്യും? അത് മാത്രമല്ല പുണ്യം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്, അനുഭവപ്പെടുന്നത്. പുണ്യം അനുഷ്ഠിക്കുന്നതോറും വർദ്ധിച്ചു വരുന്നു. പുണ്യത്തിന് പുണ്യത്തെ നശിപ്പിക്കാൻ പറ്റത്തില്ല, പക്ഷെ പുണ്യത്തിന് പാപത്തെ നശിപ്പിക്കാം. കാരണം ഒരു പാപകർമ്മം ചെയ്തു ഉടമ്പോൾ ശാസ്ത്രം പറയുന്നു അത്രാവശ്യത്വം ചെയ്തു, ആ പ്രായശ്യത്വം ഉള്ളിലേന്ന് ആ പാപ സംസ്കാരം നശിക്കുന്നു. ഇത് ശാസ്ത്രസമ്മതമായ കാര്യമാണ്, പക്ഷെ പുണ്യം കൊണ്ട് പുണ്യം ഇങ്ങനെ നശിക്കുന്നു. പുണ്യം നശിച്ചില്ലെങ്കിൽ നിഷ്കാമ കർമ്മം ചെയ്തു ചിത്തശുദ്ധി വന്നു പാപം നശിച്ചു, പക്ഷെ പുണ്യശേഷിക്കുന്നു, പുണ്യഫലമായ ശരീരം സ്വീകരിക്കുന്നു. അത് സത്കർമ്മമാണ്, സത്കർമ്മത്തിന് പുണ്യഫലത്തെ ഉണ്ടാക്കാൻ കഴിയും. നിസ്വാർത്ഥ കർമ്മം എന്ന് പറയും, അത് പുണ്യഫലത്തെ ഉണ്ടാക്കുന്നു. സാധാരണ ഇവിടെ പറയുന്നത് വൈദികമായ നിത്യകർമ്മം, അതിന് നമ്മൾ പറയുന്ന സാധാരണയായി പറയുന്ന സത്കർമ്മം, നിസ്വാർത്ഥ സേവ, ലോകസേവനം, ആഗ്രഹമില്ലാത്ത കർമ്മം എന്ന് പറയുമ്പോൾ നിഷ്കാമ കർമ്മം എന്ന് പറയുമ്പോൾ അത് കർമ്മയോഗമായിരിക്കുന്നതല്ല. അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സ്വാർത്ഥതയില്ലാതെ കർമ്മം ചെയ്താലും കർമ്മയോഗമാകത്തില്ല, കാമനകളില്ലാതെ കർമ്മം ചെയ്യുന്ന മാത്രം കർമ്മയോഗമാകത്തില്ല. അതെല്ലാം സത്കർമ്മങ്ങൾ, അതെല്ലാം പുണ്യഫലത്തെ ഉണ്ടാക്കുന്നവയാണ് ആ കർമ്മങ്ങൾ. നിഷ്കാമകർമ്മം അതായത് കർമ്മയോഗം, അതിനത് മാത്രം പോലെ ഇവിടെ പറയുന്നത് ഒരാൾ കേവലം നിസ്വാർത്ഥമായി കർമ്മം ചെയ്യുന്നു, അതിന് കർമ്മയോഗം എന്താണെന്ന് അറിയണമെന്നില്ല. ലോകത്തെ സേവിക്കുന്നതിന് കർമ്മയോഗം എന്താണെന്ന് അറിയണമെന്നില്ല. അങ്ങനെയുള്ള പ്രവൃത്തികൾ ഫലത്തെ ഉണ്ടാക്കും, പുണ്യത്തെ ഉണ്ടാക്കും. സത്കർമ്മമായതുകൊണ്ട് പുണ്യത്തെ ഉണ്ടാക്കും. അത് പാപത്തെ നശിപ്പിച്ചെന്ന് വരാം, പക്ഷെ പുണ്യത്തെ നശിപ്പിക്കത്തില്ല. അതുകൊണ്ട് വേണ്ടി ജന്മത്തിനോ കാരണമായി തീരും. വിരോധാഭാവം എന്തുകൊണ്ട്? പുണ്യവും പാപവും തമ്മിൽ വിരോധമുണ്ട്. വിരോധമുണ്ടെങ്കിൽ നശിപ്പിക്കും. ഇരുട്ടും വെളിച്ചം തമ്മിൽ വിരോധമുള്ളതുകൊണ്ടും വെളിച്ചം ഇരുട്ടം നശിപ്പിക്കുന്നു. പുണ്യവും പാപവും തമ്മിൽ വിരോധമുള്ളതുകൊണ്ട് പുണ്യത്തിന് നിന്നും പാപത്തിന് നീക്കാൻ കഴിയില്ല, പാപം നശിച്ചു. പക്ഷെ പുണ്യം അത് സംസാരത്തെ ഉണ്ടാക്കും, ശരീരത്തെ ഉണ്ടാക്കും. അതുകൊണ്ട് ഈ സാധാരണ പറഞ്ഞു വരുന്നു. എന്താണ്? ആരെയും ദ്രോഹിക്കാതിരിക്കുക, പ്രത്യേകിച്ചൊന്നും ആഗ്രഹിക്കാതിരിക്കുക, അന്യർക്ക് വേണ്ടി സത്കർമ്മം ചെയ്യുക, ലോകത്തെ നന്നാക്കി ജീവിക്കുക, അങ്ങനെ ഒന്നുകൂടി അതിന്റെയൊക്കെ ഫലമായിട്ട് മോക്ഷം കിട്ടും എന്ന് പറയുന്നത് ശരിയല്ല. അർത്ഥമാണ് ശരീരം ഇവിടെ ജീവിക്കേണ്ടി വരും. മഹിഷ്ട ഫലസ്യ കർമ്മണഹ ശുദ്ധരൂപത്വ നിത്യ വിരോധ വിപത്തിയത. ഇഷ്ടഫലസ്യ കർമ്മണ ശുദ്ധരൂപത്വ, അത് പുണ്യമാണ്, ശുദ്ധം പുണ്യമാണ്. സത്കർമ്മങ്ങളുടെ ഫലം അത് പൂർവജന്മങ്ങളിൽ അനുഷ്ഠിച്ച സത്കർമ്മങ്ങളുടെ ഫലം അത് ആ സംസ്കാരം ആ ജീവൻ എടുക്കുള്ളൂ. അത് നിത്യ വിരോധ വിപത്തിയത്. അതെല്ലാം ഇവിടെ ഈ പറയുന്ന സത്പ്രവൃത്തികൾ ചെയ്തിട്ട് അതിൽ നിന്നും മോചനം നേടാൻ സാധ്യമല്ല. എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? കാരണം ചിത്തശുദ്ധി, ചിത്തശുദ്ധിക്ക് വേണ്ടി ചെയ്യുന്നു. എന്തിന് ചിത്തശുദ്ധി? അത് മോക്ഷത്തിന് ഒന്നും സംഭവിക്കത്തില്ല. പാപങ്ങളെല്ലാം നശിക്കുന്നതുകൊണ്ട് ചിത്തശുദ്ധമാകത്തില്ലേ? ഇല്ല, കാരണം പുണ്യിരിക്കുന്നു. പുണ്യവും പാവം ഒരുപോലെയാണ്, ചിത്തമല. അപ്പോ പാവം നശിക്കുന്നു മാത്രമല്ല, പുണ്യവും നശിക്കുന്നു. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെ സ്വാർത്ഥതയില്ലാതെ കർമ്മം ചെയ്യുമ്പോൾ അത് സത്കർമ്മമായി മാറും. സത്കർമ്മമാകുമ്പോൾ അത് ഫലം കൊടുക്കും, പുണ്യത്തെ കൊടുക്കും. പുണ്യം വീണ്ടും ജന്മത്തെ കൊടുക്കും. ശരി, എന്നാൽ ആയിക്കോട്ടെ, ജന്മം കിട്ടിക്കോട്ടെ, പുണ്യ ജന്മം കിട്ടുമ്പോൾ എന്തുണ്ടായിക്കൂടാ? പക്ഷെ വീണ്ടും ആ ജന്മത്തിൽ വീണ്ടും പൂർവ്വ സംസ്കാരങ്ങൾ കൊണ്ട് വീണ്ടും പാപം ചെയ്യാം. അപ്പൊ പുണ്യം കൊണ്ടൊരാൾക്ക് രക്ഷപ്പെടാൻ കൊള്ളില്ല. പുണ്യഫലമായി ഒരു ശരീരം കിട്ടിക്കഴിഞ്ഞാൽ ആ ശരീരത്തിൽ വീണ്ടും പാപം അനുഷ്ഠിക്കണം. അങ്ങനെ ഒരു അവസാനമില്ലാതെ. കാരണം പുണ്യപാപ സംസ്കാരങ്ങൾ പൂർണ്ണമായി ക്ഷയിക്കുന്നില്ല, അത് ജീവൻ ജീവിക്കുന്നു. ശക്തിയുള്ളത് പ്രവർത്തിക്കുന്നു, ഫലം കൊടുക്കുന്നു. ശക്തമല്ലാത്തത് സുപ്തമായിരിക്കുന്നു. ഇപ്പൊ ശക്തൻ പ്രവർത്തിച്ചു കഴിയുമ്പോൾ അശക്തന് ശക്തി വരും, അത് പ്രവർത്തിക്കും. ഓരോന്നും പുണ്യവാനാണോ, സദ്വൃത്തനാണോ, സദാചാര്യാണോ എന്ന് പറയുമ്പോൾ അവന് ഇപ്പോൾ പ്രവർത്തിക്കുന്ന പുണ്യം, അതുകൊണ്ട് മാറ്റി അവന് പാപമില്ലാന്ന് അർത്ഥമില്ല. ഇതിന്റെ ശക്തി പറയുമ്പോൾ പാപം പ്രവർത്തിക്കും. അതുകൊണ്ട് പുണ്യ ശരീരം കിട്ടിയിട്ടും വിശേഷമൊന്നുമില്ല, കാരണം വീണ്ടും അത് പാപ കർമ്മത്തിന് വേണ്ടി അത് ഹേതുവായി തീരാം. അതുകൊണ്ട് അങ്ങനെ സത്കർമ്മ അനുഷ്ഠാനത്തിലൂടെ അവസാനം മോക്ഷം നേടും, നിസ്വാർത്ഥ സേവനത്തിലൂടെ മോക്ഷം നേടും എന്നെല്ലാം ഇന്ന് ധരിച്ചിരിക്കുന്ന അബദ്ധമാണ്. ഇത് കർമ്മയോഗത്തെക്കുറിച്ചല്ല പറയുന്നത്. അപ്പോ പലരുടെയും മനസ്സിലാക്കുന്ന കർമ്മയോഗം എന്താ എന്ന് അതൊന്നും ഗീതയിൽ ചർച്ച ചെയ്തതാണ്. രണ്ടും രണ്ടാണ് അവിടെ വ്യക്തമായി. സത്കർമ്മങ്ങൾ വരെ, കർമ്മയോഗം വരെ. നമ്മൾ അനുഷ്ഠിക്കുന്ന സത്കർമ്മമാണ് കർമ്മയോഗമാണ്. കർമ്മമാണെങ്കിൽ അത് ദുഷ്കർമ്മത്തെ അപേക്ഷിച്ച് ശ്രേഷ്ഠമാണ്. പക്ഷെ മോക്ഷത്തെ അപേക്ഷിച്ച് അത് നികൃഷ്ടമാണ്. അതിന്റെ വിശേഷമൊന്നും ആ വിഷയമാണ് ഇവിടെയും ചർച്ച ചെയ്യുന്നത്. ശുദ്ധ അശുദ്ധയോ ഹി വിരോധോ യുക്ത. ശുദ്ധവും അശുദ്ധവും തമ്മിൽ വിരോധമില്ല. അശുദ്ധത്തിന് ശക്തി പ്രാപിച്ചാൽ അത് ശുദ്ധത്തെ നശിപ്പിക്കും. അതായത് പാപം വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് പുണ്യത്തെ നശിപ്പിക്കാൻ പറ്റും. പുണ്യം വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് ദുർബലമായ പാപത്തെ അതിനെ നശിപ്പിക്കാൻ കഴിയും. ഇതിനെന്ത് സംഭവിക്കും? നമ്മൾ ഒരുപാട് സത്കർമ്മങ്ങൾ ചെയ്യുന്നു, ഒരുപാട് പുണ്യത്തെ സഞ്ചയിക്കുന്നു, പാപത്തെ നശിപ്പിക്കുന്നു. ഇതുകൊണ്ടെങ്ങനെ മോക്ഷം? മോക്ഷം വേണമെങ്കിൽ അത് വേണ്ടേ? വേണമെങ്കിൽ ഈ വഴിക്ക് പോയാൽ ശരിയാകത്തില്ല. കർമ്മം ബന്ധിക്കുന്നെങ്കിൽ കർമ്മത്തിന്റെ കർമ്മം അവശ്യം ഫലത്തിൽ ഉണ്ടാകും, സത്തായാലും അസത്തായാലും. ആ ഫലം സംസ്കാരമാണ്, പുണ്യം അല്ലെങ്കിൽ പാപസംസ്കാരം. അതവശ്യം ശരീരത്തിന് കാരണമായി തീരും. സംസാരം ഒടുങ്ങിയിട്ടില്ല. പുണ്യങ്ങളിൽ നിന്ന് വീണ്ടും പാപത്തിലേക്കും, പാപത്തിൽ നിന്ന് വീണ്ടും പുണ്യത്തിലേക്കും എല്ലാം പോകാം. ഇത് അവസാനിക്കാതിരിക്കും. ഇന്നത്തെ കർമ്മഹേതുവിനാണ് കാമവിനാണ് ജ്ഞാനാഭാവേ മൂർത്തി അസംഭവ അശേഷ കർമ്മക്ഷയോത്പത്തി. കർമ്മഹേതുവിനാണ് കാമവിനാണ് ജ്ഞാനാഭാവേ മൂർത്തി അസംഭവ അശേഷ കർമ്മക്ഷയോത്പത്തി. സിദ്ധാന്തം പറയുന്നു, ഇവരെയും സത്കർമ്മം ചെയ്യും, ഇതുകൊണ്ടും മോക്ഷമില്ല. എങ്ങനെയാ അത് സംഭവിക്കുന്നത്? അത് പറയുന്നതിന് താല്പര്യം അത് ജ്ഞാനം കൊണ്ടേ സാധ്യമാണ്. ജ്ഞാനം കൊണ്ട് മാത്രമേ സാധ്യം. അപ്പോ ഈ കർമ്മ സംസ്കാരത്തെ നശിപ്പിക്കാൻ ജ്ഞാനത്തിന് മാത്രമേ സാധ്യമാകൂ. എന്തുകൊണ്ട്? പുണ്യം പാപത്തെ നശിപ്പിക്കും, പക്ഷെ പുണ്യം ശേഷിക്കും. പാപം പുണ്യത്തെ നശിപ്പിച്ചാൽ പാപം ശേഷിക്കും, നശിപ്പിക്കുന്നതിന് ശേഷിക്കും. അതിനെവിടെ അതിനൊന്ന് മോക്ഷം, സ്വാതന്ത്ര്യം ഇല്ല. പക്ഷെ ഞാനങ്ങനെയാണ് രണ്ടിനെയും സർവകർമാണെയും നശിപ്പിക്കുന്നു. അവർ സത്കർമ്മിയെ കൊണ്ട് ഞാനും ഉണ്ടാകത്തില്ല. സത്കർമ്മം കൊണ്ടുണ്ടാകത്തില്ല എന്നത് വളരെ എളുപ്പമായിരുന്നു. സത്കർമ്മം കൊണ്ട് എന്താ ഉണ്ടാകുന്നത്? പുണ്യം മാത്രം ഉണ്ടാകും. പുണ്യം കൊണ്ടെന്നുണ്ടാകും, ശരീരം ഉണ്ടാകും, അത്രയും സംഭവം. എന്തുകൊണ്ട് അവിടെ ജ്ഞാനം ഉണ്ടാകുന്നില്ല? പുണ്യമൊരു തടസ്സമാണ്. കാരണം പുണ്യത്തിന് ശരീരത്തിൽ ഉണ്ടാകും, അതിനെ ഫലത്തെ കൊടുത്തേ മതിയോ? പുണ്യവും ശരീരത്തെ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നു, ജ്ഞാനം എങ്ങനെ ഉണ്ടാകും? പുണ്യം ജ്ഞാനത്തിന് തടസ്സമായിരിക്കും. അങ്ങനെയാണ് പാപം ജ്ഞാനത്തിന് തടസ്സമായിരിക്കുന്നത്, അതുപോലെ പുണ്യം തടസ്സമായിരിക്കും. ഞാൻ നശിക്കണമെങ്കിൽ പാപവും പുണ്യവും ഒരുമിച്ച് നശിക്കും. അത് ജ്ഞാനങ്ങളുടെ സാധ്യമാണ്. അതെന്താ സത്രം കൊണ്ട് അത് സാധ്യമാകത്തില്ല? നിഷ്കാമകർമ്മം കൊണ്ട് സാധ്യമാണ്. നിഷ്കാമകർമ്മം കൊണ്ട് പുണ്യവും പാപവും ഉടങ്ങുന്നു, ചിത്തശുദ്ധമാകുന്നു. ചിത്തം ശുദ്ധമായാൽ ജ്ഞാനം തനിയെ പ്രകാശിക്കുന്നു. അതിന്റെ ഹേതു കൊണ്ടാണ് കർമ്മം. എന്തായാലും ജ്ഞാനത്തിന് ഹേതുവല്ല, ജ്ഞാന ഉത്പത്തിക്ക് അത് സാക്ഷാത് ഹേതുവല്ല. ജ്ഞാന ഉത്പത്തിക്ക് ഉപനിഷത് ശ്രവണം വേണം. ഉപനിഷത് ശ്രവണം കൂടിയേരി അതില്ലാതെ സാധ്യമല്ല. വേദാന്തവാക്യ ശ്രവണം അതിലൂടെ സാധ്യമല്ല. അവിടെ ജ്ഞാനുത്പത്തിക്ക് പുണ്യം തടസ്സമാകുന്നില്ല. നിഷ്കാമകർമ്മം കൊണ്ട് നശിച്ചു. നിഷ്കാമകർമ്മം കൊണ്ട് പുണ്യം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനത്തിന്റെ ആവശ്യമുണ്ട്. പുണ്യം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരമെല്ലാം മോശം നിൽക്കുന്നു. നിഷ്കാമകർമ്മാനുഷ്ഠാനങ്ങളുണ്ട്, ജ്ഞാനോത്പത്തിക്ക് തടസ്സമായിരിക്കുന്ന പുണ്യഭാവങ്ങൾ നശിക്കും. അത്രേ സംഭവിക്കും. ജ്ഞാനോത്പത്തിക്കുള്ള വിഘ്നരൂപത്തിലുള്ള ചിത്തമാലിന്യങ്ങൾ മാത്രമേ നിഷ്കാമകർമ്മം സിദ്ധമാക്കത്തുള്ളൂ. വീണ്ടും സഞ്ചിതമായ പുണ്യഭാവങ്ങളുണ്ട്, അത് ജ്ഞാനോത്പത്തിക്ക് തടസ്സമാണ്. ഈ ജന്മത്തിൽ ഈ ശരീരത്തിൽ ഉദ്ഭൂതമാകുന്ന, അതായത് ഫലം കൊടുക്കാൻ തയ്യാറാകുന്ന പുണ്യഭാവങ്ങളാണ് ജ്ഞാനോത്പത്തിക്ക് തടസ്സമായിരിക്കുന്നത്. അതിനെ നിഷ്കാമകർമ്മങ്ങൾ നശിപ്പിക്കുന്നു. അത് കേവലം സുപ്രമാനുഷ്ഠാനമല്ല, കർമ്മയോഗമല്ല. ചിത്തശുദ്ധിയിലൂടെ നശിപ്പിക്കുമ്പോൾ ഞാനും തനിയെ ഒട്ടുമുളകത്തില്ല. വേദാന്തവാക്യ ശ്രവണം കൊണ്ട് അവിടെ ഞാനുണ്ടാവും. ഒരു ഉപദേശം ഞാൻ ഉണ്ടാകുന്നു. ആ ജ്ഞാനം കൊണ്ട് സർവകർമ്മനാശം സംഭവിക്കുന്നു. ഞാനാകെ സർവകർമ്മമാണ് ഭസ്മസാദെന്ന് ഭഗവാൻ രീതിയിൽ പറഞ്ഞാലാണ് അങ്ങനെയും മോക്ഷം സംഭവിക്കത്തുള്ളൂ. അപ്പോൾ കർമ്മത്തിന് കർമ്മയോടെ സഹായിക്കുന്നു, കർമ്മം എങ്ങനെ സഹായിക്കുന്നുള്ള രണ്ട് കാര്യങ്ങളോട് പറയുകയാണ്. അതിന്റെ കർമ്മഹേതുവിന് കാമാനാണ് ജ്ഞാനാഭാവേ നിവൃത്തി അസംഭവ. ജ്ഞാനമില്ലെങ്കിൽ കർമ്മം നശിക്കുന്നില്ല, കർമ്മത്തിന്റെ ഹേതുവായ കാമം നശിക്കുന്നില്ല, അതിന് ഹേതുവായ അവിദ്യ നശിക്കുന്നില്ല. അതെല്ലാം മനസ്സിലാക്കണം. അശേഷ കർമ്മക്ഷയം ഭക്തി എന്നാണ്. അശേഷ കർമ്മം ക്ഷയിക്കത്തില്ല, പുണ്യം കൊണ്ട് പാവം നശിക്കും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് മോക്ഷം സാധ്യമല്ല. അതുകൊണ്ട് മുഖ്യമായും പറയുന്ന നിത്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതുകൊണ്ട് മോക്ഷം നേടുക, അല്ലെങ്കിൽ കാമനയില്ലാതെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച്, ആഗ്രഹങ്ങളില്ലാതെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച്, പരന്മാർക്ക് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതുകൊണ്ട് മോക്ഷം നേടാമെന്ന് ആഗ്രഹിക്കേണ്ട. അത് അദ്വൈത സമ്മതമായ കാര്യമാണ്. അങ്ങനെ കർമ്മം അനുഷ്ഠിക്കണ്ടേ? അത് അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് കർമ്മയോഗമായി ചെയ്യുക. അനാത്മവിദോഹി കാമം അനാത്മഫല വിഷയത്വ സ്വാത്മനിച്ച കാമ അനുഭവത്തി നിത്യപ്രാപ്തത്വ സ്വയം നിത്യപ്രാപ്തത്വ സ്വയം ജാത്മ പരംബ്രഹ്മേ യുക്തം. അനാത്മവിദോഹി കാമ ആത്മബോധം ഇല്ലാത്തതാണ് കാമം. ആത്മാവിനെ അറിയുന്നതിനെന്താ കാമം? നേരത്തെ പറഞ്ഞു ആത്മകാമൻ ആത്മകാമി എന്നെല്ലാം പറഞ്ഞു. വാസ്തവത്തിൽ ഇങ്ങനെ ആത്മാവും കാമനയൊന്നും സംഭവിക്കത്തില്ല. അതിന്റെ ആവശ്യം എന്തുകൊണ്ട്? നിത്യപ്രാപ്തത്വം അപ്രാപ്യമായി ഇങ്ങനെ കാമിച്ചിട്ട് കാര്യമില്ല, ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, ആത്മാവിനെ കാമിച്ചിട്ട് കാര്യമില്ല. കാരണം അത് നിത്യപ്രാപ്തമാണ്, അതിനെങ്ങനെ ഒരു കാമിക്കാൻ കഴിയും? പരമാർത്ഥത്തിൽ സാധ്യമല്ല. പിന്നെ ആത്മകാമം എന്ന് പറയുന്നത് പറയുന്നത് അജ്ഞതമുണ്ട്. അതുകൊണ്ട് അജ്ഞാനം കൊണ്ട് വരും ആത്മാവിനെ കാമിക്കും, മോക്ഷത്തെ കാമിക്കും, വിഷയങ്ങളെ കാമിക്കുന്നുണ്ട്. അത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. ആത്മകാമം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സങ്കല്പത്തിലുള്ള വിഷയ കാമന പോലെ ഒരു കാമനയായി. മോക്ഷത്വം എന്ന് പറയുന്നത് അത് സർവകാമന പോലെയുള്ള ഒരു കാമനയില്ല. അങ്ങനെയല്ല അതിനോട് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയൊന്ന് സാധ്യമല്ല. പിന്നെന്താണ് ആത്മകാമത്വം എന്ന് പറയുന്നത്? ആത്മബോധം തന്നെ. അതുതന്നെയാണ് ആത്മകാമം. ആത്മബോധം പരോക്ഷമായിക്കൊള്ളട്ടെ അപരോക്ഷമായിക്കൊള്ളട്ടെ, രണ്ടായാലും അത് കാമനയല്ല, ബോധമാണ്. പരോക്ഷമായ ബോധം എന്ന് പറയുമ്പോൾ കിട്ടുന്നു സ്വ അനുഭൂതിയായി മാറുന്നുണ്ട്, പക്ഷെ ബുദ്ധിമുട്ടൊക്കെ ഗ്രഹിക്കുന്നു.